സംസാരിക്കുമ്പോഴും ഈ ഒരു വലിയൊരു പ്രശ്നം ഉണ്ട്. പ്രത്യേകിച്ച് ദൈവവചനം പഠിപ്പിക്കുമ്പോൾ ഞാൻ ഇതുവരെ മനസ്സിലാക്കിയിട്ടുള്ള ഏറ്റവും വലിയ ചലഞ്ച്, പറയുന്ന കാര്യങ്ങൾ ആൾക്കാര് അവരുടെ മനസ്സിലുള്ള കൺസെപ്റ്റുമായിട്ട് ചേർത്ത് മിക്സ് ചെയ്തിട്ടങ്ങെടുക്കും. റിസൾട്ട് ചീന്തൽ ഏറ്റവും വലുതായിത്തീരും. പഴയ ചില സിസ്റ്റവും പുതിയ ചില സിസ്റ്റവും കൂടിയുള്ള മിക്സ് ചെയ്തുള്ള ഒരു പരിപാടി നടക്കുകയില്ല. അതിന്റെ റിസൾട്ട് കൂടുതൽ ഇത് കീറലായി തീരത്തേ ഉള്ളൂ എന്നുള്ളതാണ് കർത്താവോട് പറഞ്ഞിരിക്കുന്നത്. അവിടെ അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത്, കോടി തുണിക്കണ്ടം ആരും പഴയ വസ്ത്രത്തിൽ ചേർത്ത് തുന്നുവാറില്ല. നല്ല തുണി കഷ്ണം എടുത്ത് പഴയ വസ്ത്രത്തിലോട്ട് ചേർത്ത് തുന്നത്തില്ല, തുന്നി ചേർത്താൽ അതുകൊണ്ട് വസ്ത്രം കീറും. ചീന്തൽ ഏറ്റവും എന്തായി തീരും, വല്ലാതെയായി തീരും. അന്നേരം ഏറ്റവും വല്ലാതെയായി തീരുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പഴയതും പുതിയതും കൂടി മിക്സ് ചെയ്യുമ്പോഴാണ്. ഈ പഴയതും പുതിയതും കൂടി മിക്സ് ചെയ്യപ്പെടുമ്പോൾ റിസൾട്ട് വരുന്നത് ഒന്നും മനസ്സിലാകത്തുമില്ല, പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ് മനസ്സിലാവുകയും ചെയ്യും. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇതിങ്ങനെ വരുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം, ആൾക്കാർക്ക് അവരുടെ പഴയ കൺസെപ്റ്റുകൾ വിടാൻ തയ്യാറല്ല, പഴയ ബോധ്യങ്ങൾ മാറ്റാൻ തയ്യാറല്ല. അതിന്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാരണം ദൈവവചനം സത്യമായിട്ട് എടുക്കാൻ അവർ തയ്യാറല്ല, ദൈവവചനം ശ്രദ്ധിക്കാൻ തയ്യാറല്ല. ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് ദൈവവചനം സംസാരിക്കുമ്പോൾ അത് പഴയ പാരമ്പര്യങ്ങളോടുകൂടിയും പഴയ ബോധ്യങ്ങളോടുകൂടിയും പഴയ രീതികളോടുകൂടിയും കൂട്ടിച്ചേർത്ത് മിക്സ് ചെയ്തെടുക്കുന്നത് കാരണം ഏറ്റവും വലിയ ചീന്തലായിട്ടാണ് തീരുന്നത്. ദൈവവചനം സംസാരിക്കുമ്പോഴുള്ള ഏറ്റവും വലിയ ചലഞ്ച് ഇതാണ്. ദൈവവചനം ഞാൻ പറഞ്ഞല്ലോ, ഒരു പ്രസംഗിക്കുകയാണെങ്കിൽ പ്രശ്നമില്ല, പഠിപ്പിക്കുമ്പോൾ പഠിക്കുന്ന വ്യക്തികൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണമെന്നുള്ള ആഗ്രഹത്തിലാണ് പറയുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ദൈവവചനത്തിന്റെ ഒരു രണ്ട് ഡ്യുവൽ പർപ്പസ് ഉണ്ട്. അത് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം അതിന്റെ ഒന്നാമത്തെ അധ്യായത്തിന്റെ പത്താമത്തെ വാക്യത്തിൽ ദൈവം യിരെമ്യാവിന് ദൈവവചനം യിരെമ്യാവിന്റെ വായിൽ ദൈവവചനം കൊടുക്കുമ്പോൾ പറയുന്നുണ്ട്. അതിങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ഒമ്പാമത്തെ വാക്യം, പിന്നെ യഹോവ കൈനീട്ടി എന്റെ വായെ തൊട്ടു, ഞാൻ എന്റെ വചനങ്ങളെ നിന്റെ വായിൽ തന്നിരിക്കുന്നു. എന്നിട്ട് പറയാണ്, നോക്കുക, നിർമൂലമാക്കുവാനും പൊളിക്കുവാനും നശിപ്പിക്കുവാനും ഇടിച്ചു കളവാനും പണിവാനും നടുവാനും വേണ്ടി ഞാൻ നിന്നെ ഇന്ന് ജാതികളുടെ മേലും രാജ്യങ്ങളുടെ മേലും ആക്കി വെച്ചിരിക്കുന്നു എന്ന് യഹോവ എന്നോട് കൽപ്പിച്ചു. നേരെ ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവവചനത്തിന്റെ ആദ്യത്തെ ഒരു മെയിൻ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു പണി എന്ന് പറയുന്ന ആദ്യത്തെ നാല് കാര്യങ്ങളാണ്. എന്താണ്? നിർമൂലമാക്കുക, പൊളിക്കുക, നശിപ്പിക്കുക, ഇടിച്ചു കളയുക. ഈ കാര്യങ്ങൾ ചെയ്യാതെ ചില കാര്യങ്ങൾ നടാനായിട്ട് ശ്രമിക്കുമ്പോൾ അതുകൊണ്ട് റിസൾട്ട് ഉണ്ടാവത്തില്ല. പക്ഷെ ആദ്യത്തെ കാര്യം വലിയ ബുദ്ധിമുട്ടാണ്. എന്റെ എക്സ്പീരിയൻസിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം അതാണ്. വർഷങ്ങൾ കഴിഞ്ഞാലും ചില ബോധ്യങ്ങൾ പലരെയും മാറത്തില്ല. കാരണം അത് ഏറ്റെടുക്കാനായിട്ട് നമ്മളിപ്പം ഇവിടെയൊക്കെ നമുക്ക് കാണാവുന്നതാണ്, ഈ ബിൽഡിങ്ങുകൾ ഇടിച്ച് കളയുന്നത് അല്ലേ. ബിൽഡിങ്ങുകൾ ഇടിച്ച് കളയുമ്പോൾ എന്ത് ചെയ്യുന്നത്, വലിയ സാധനങ്ങൾ കൊണ്ടുവന്ന് അതിന്റെ അടിസ്ഥാനം വരെ പൊളിച്ചെടുത്ത് മാറ്റിയിട്ടേ ഇവർ പുതിയത് പണിയത്തുള്ളൂ. കാരണം അവർക്കറിയാം പ്രാക്ടിക്കലി ഇറ്റ് ഈസ് ഇംപോസിബിൾ. ഒരു നിലനിൽക്കുന്ന പണിയുടെ മുകളിൽ വേറൊരു പണി നടക്കത്തില്ല എന്നുള്ളത്. അതുകൊണ്ട് ദൈവവചനത്തിൽ ഈ ഒരു കാര്യം നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. യേശുക്രിസ്തു പറയാണ്, പഴയതും പുതിയതും കൂടി ചേർത്ത് തുന്നുന്ന ഒരു പരിപാടി കർത്താവിനില്ല. അതുകൊണ്ട് തന്നെ കർത്താവിന്റെ ടീച്ചിങ് വളരെ ക്ലിയർ ആയിരുന്നു. കർത്താവ് പരീശന്മാരോട് സംസാരിക്കുമ്പോൾ പറയാണ്, നിങ്ങൾ ഇങ്ങനെയാണ് പഠിച്ചു വെച്ചിരിക്കുന്നത്, ഇങ്ങനെയല്ല ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ ഇത് രണ്ടും കൂടി ഇവരെ എടുത്തോണ്ട് പോകും. അപ്പോൾ അത് ഇന്നും നിലനിൽക്കുന്നതാണ്. പക്ഷെ ഞാൻ ചിലപ്പോൾ ദൈവം വളരെ സന്തോഷം തോന്നുന്ന ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പല ആൾക്കാരും എന്നെ ഈ കുറച്ച് നാളുകളായിട്ട് വിളിക്കാറുണ്ട്. ഒരാഴ്ചയിൽ ചിലപ്പോൾ ഒരു മൂന്നും നാലും കോളുകൾ പല സ്ഥലങ്ങളിൽ നിന്നും പല രാജ്യങ്ങളിൽ നിന്നും പലരും വിളിക്കാറുണ്ട്. അവര് ചിലർ പറയുമ്പോൾ അവർ കേട്ട ദൈവവചനം അവരെ ടച്ച് ചെയ്തു എന്ന് പറയുമ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ ചർച്ചിലുള്ള ആൾക്കാർ പോലും വർഷങ്ങൾ കേട്ടിട്ട് മനസ്സിലാക്കാത്ത ചില കാര്യങ്ങൾ ചില ആൾക്കാർക്ക് മനസ്സിലാവുന്നു. അന്നേരം ഞാൻ മനസ്സിലാക്കുന്നതിന്റെ കാര്യം ഇത്രയേ ഉള്ളൂ, ഒരു പ്യുവർ ഹാർട്ടോടുകൂടി ദൈവവചനം ആത്മാർത്ഥമായിട്ട് റിസീവ് ചെയ്യാനായിട്ട് നിൽക്കുന്ന ഒരു ഹൃദയത്തിൽ അത് ഏത് ഹൃദയത്തിലും ദൈവം വർക്ക് ചെയ്യും. പക്ഷേ ഹൃദയത്തിൽ പ്രീ കൺസീവ്ഡ് ആയിട്ടുള്ള ഐഡിയാസും കുറെ ബോധ്യങ്ങളും ഒക്കെ വെച്ചുകൊണ്ട് ദൈവവചനം കേൾക്കാനായിട്ട് നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവത്തില്ല, എന്റെ നേരെ ഓപ്പോസിറ്റാണ് മനസ്സിലാവുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നത് മനസ്സിലാക്കണം, ദൈവവചനം എന്താണ് പറയുന്നത്, ചില വാക്കുകൾക്ക് ദൈവവചനത്തിലുള്ള അർത്ഥം എന്താണ് എന്ന് നമുക്ക് മനസ്സിലായെങ്കിലേ ഒക്കത്തുള്ളൂ. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞ കാര്യങ്ങൾ കുറച്ചുകൂടി മുമ്പോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം നാലാമത്തെ അധ്യായത്തിന്റെ 23 ചില കാര്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചത്. യോഹന്നാൻ അത് തന്നെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമുണ്ട് എന്ന് തോന്നുന്നതുകൊണ്ട് അത് കണ്ടിന്യൂ ചെയ്യുകയാണ്. യോഹന്നാൻ 4:23 നമുക്കൊന്ന് വായിക്കും. അടുത്ത വാക്യം ഓക്കെ, ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് യേശുക്രിസ്തു രണ്ട് മൂന്ന് കാര്യങ്ങൾ, ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാനായിട്ട് വളരെ വ്യക്തമായിട്ട് മൂന്ന് കാര്യങ്ങൾ യേശുക്രിസ്തു പറയാണ്. ഒന്ന്, സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു. ട്രൂ വർഷിപ്പേഴ്സ് പിതാവിനെ ആത്മാവിലും സത്യത്തിലും വർഷിപ്പ് ചെയ്യുന്ന ഒരു നാഴിക വരാൻ പോകുന്നതേയുള്ളൂ, ഇപ്പോൾ വന്നുമിരിക്കുന്നു എന്ന് യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത് യേശുക്രിസ്തുവിനെ പറ്റിയാണ്. എന്നാൽ ഈ ഒരു നാഴിക യഥാർത്ഥ സത്യ നമസ്കാരികൾ കർത്താവിനെ നമസ്കരിക്കുന്ന ആത്മാവിലും സത്യത്തിലും ആരാധിക്കാനായിട്ട് പോകുന്ന ഒരു നാഴികയിലേക്ക് കർത്താവിന്റെ വരവോടുകൂടി ആ നാഴിക വരാനായിട്ട് പോവുകയാണെന്നാണ് പറഞ്ഞത്. കർത്താവ് വന്നവൻ പറഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. നേരം അന്നുവരെ നടന്നിട്ടില്ലാത്ത, അന്നുവരെ ഒറ്റ വ്യക്തിക്കും സാധിക്കാതിരുന്ന ഒരു കാര്യം തുറക്കാനായിട്ട് പോവുകയാണെന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ദൈവരാജ്യം അതിന്റെ ശക്തിയോടുകൂടി വരാൻ പോകുന്നു എന്ന് പറഞ്ഞതുപോലെ, ആത്മാവിലും സത്യത്തിലും ഒരു മനുഷ്യന് ദൈവത്തെ ആരാധിക്കാൻ കഴിയുന്ന ഒരു നാഴികയിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്നു എന്നാണ് യേശുക്രിസ്തുവോട് പറയുന്നത്. അപ്പോൾ തന്നെ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും, അന്നുവരെ ഉള്ള ഒരൊറ്റ വ്യക്തിക്കും ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാവും, അന്നുവരെ അവർ ചെയ്ത ഒരൊറ്റ കാര്യവും ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധന ആയിരുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാവും. നമ്മൾ ഈ ആത്മാവിലും സത്യത്തിലുള്ള ആരാധനയ്ക്ക് നമ്മൾ എക്സാമ്പിൾ എടുക്കുന്ന എവിടുന്നറിയോ, മിക്കവാറും സങ്കീർത്തനങ്ങളിൽ നിന്നാണ്, ദാവീദിൽ നിന്നാണ്, ആസാഫിൽ നിന്നാണ്. ഒരു കാര്യം അറിയാമോ, ഇവർക്ക് ഒരൊറ്റ വ്യക്തിക്ക് ആത്മാവിലും സത്യത്തിലും ആരാധിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അന്നേരം അവർ ചെയ്തതൊന്നും ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധന ആയിരുന്നില്ല എന്നത് വളരെ വ്യക്തമാണ്. അവിടെയാണ് നമുക്ക് മനസ്സിലാവേണ്ടത് എന്താണ് യഥാർത്ഥത്തിൽ ദൈവം പറയുന്ന ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധന. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, നമ്മളുടെ ചില ടേംസുകൾ നമ്മുടെ മനസ്സിൽ കയറിയിട്ടുണ്ട്, ഇതിനെ ഇടിച്ചു കളയാതെ ദൈവവചനം നമുക്ക് ഉള്ളിലേക്ക് കയറത്തില്ല. കർത്താവ് ഇവിടെ മൂന്ന് കാര്യങ്ങൾ ഇതിന്റെ ഇമ്പോർട്ടൻസ് പറയണം. ഒന്ന്, അത് ഇതുവരെ വന്നിട്ടില്ല, ഇന്നുവരെ ഒരാൾക്കും ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കാൻ യേശുക്രിസ്തു അവിടെ നിന്ന് ശമര്യക്കാരി സ്ത്രീയെടുത്ത് പറയുമ്പോൾ നടന്നിരുന്നു കഴിഞ്ഞിരുന്നില്ല. ആ നാഴിക വരാനായിട്ട് പോകുന്നതേയുള്ളൂ, സത്യനമസ്കാരികൾ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കാനായിട്ടുള്ള നാഴികയിലേക്ക് വരുന്നു. ഇന്നുവരെ ദാവീദിനോ ആസാഫിനോ മോശയ്ക്കോ ശലോമോനോ ഒരൊറ്റ വ്യക്തിക്കും യോഹന്നാൻ ശാവകൻ വരെയുള്ള ഒരൊറ്റ വ്യക്തിക്കും അതിന് കഴിഞ്ഞിരുന്നില്ല എന്നാണ് പറഞ്ഞിരുന്നത്. അവരെല്ലാം കർത്താവിനെ സ്തുതിച്ചിരുന്നു, അവരെല്ലാം കർത്താവിനെ പാട്ടുപാടിയിരുന്നു, അവർ ഡാൻസ് ചെയ്തിരുന്നു, അവർ ഹല്ലേലൂയ പറഞ്ഞിരുന്നു. പക്ഷെ ഇവർ ആർക്കും തന്നെ പിതാവായ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കാൻ കഴിഞ്ഞില്ല. അതിന് ആദ്യത്തെ കാര്യം, ആ നാഴിക വരാൻ പോകുന്നതേയുള്ളൂ എന്ന് പറയാം. രണ്ടാമത് കർത്താവ് പറയാണ്, തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവരായിരിക്കണമെന്ന് പിതാവ് ഇച്ഛിക്കുന്നു. ദ ഫാദർ സീക്സ്. രണ്ടാമത് കർത്താവ് പറയാണ്, ദൈവം സ്വർഗത്തിൽ നിന്ന് താഴേക്ക് സീക്ക് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ ആ സീക്ക് ചെയ്യുന്ന കാര്യം? എന്താണ് ആ കാര്യം എന്നറിയാമോ? എല്ലാവരും കർത്താവിനെ കൈയടിച്ച് സ്തുതിക്കണം എന്നുള്ളതല്ല കർത്താവ് സ്വർഗത്തിൽ നിന്ന് സീക്ക് ചെയ്യുന്നത്. ഇത് പഴയ നിയമത്തിലും ചെയ്തിരുന്നു. അത് തെറ്റല്ല, അത് നല്ല കാര്യമാണ്. ഞാൻ പറയുമ്പോൾ ഇനി നാളെ മുതൽ ഞാൻ അങ്ങനെ അത് ചെയ്യരുതെന്ന് പറഞ്ഞു ചിന്തിക്കരുത്. അതുകൊണ്ടാണ് പറയുന്നത്, ഒരു കാര്യം അതല്ല ഇമ്പോർട്ടന്റ് എന്നാണ് പറഞ്ഞത്. അതല്ല പിതാവായ ദൈവം സീക്ക് ചെയ്തുകൊണ്ടിരുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. അത് ചെയ്യുന്നത് നല്ലത് തന്നെയാണ്, പക്ഷെ അത് പഴയ നിയമത്തിലും ചെയ്തിരുന്നു. എന്നാൽ പിതാവായ ദൈവം സീക്ക് ചെയ്തിരുന്നത് എല്ലാവരും കൈയടിക്കുക എന്നുള്ളതോ, എല്ലാവരും സ്തോത്രം പറയുക എന്നുള്ളതോ, എല്ലാവരും ഹല്ലേലൂയ പറയുക എന്നുള്ളതോ ഇതിനേക്കാൾ അപ്പുറത്തുള്ളൊരു കാര്യമായിരുന്നു. അവിടെ വെച്ച് നിർത്തുന്ന ഒരു കാര്യമായിരുന്നില്ല. അതെല്ലാം പഴയ നിയമത്തിൽ സാധിച്ചിരുന്നു. നമ്മളെക്കാൾ നല്ലപോലെ അവർക്ക് ചെയ്യാൻ പറ്റിയിരുന്നു. പക്ഷേ ഇതിന്റെ അപ്പുറത്തെ ഒരു കാര്യമാണ് പിതാവായ ദൈവം സീക്ക് ചെയ്തുകൊണ്ടേയിരുന്നത്. അന്നേരം ഒന്നാമത് നാഴി അത് സാധിച്ചിരുന്നില്ല, രണ്ടാമത് പിതാവായ ദൈവം അന്വേഷിച്ചുകൊണ്ടിരുന്നത് ഇങ്ങനെയുള്ള ആരാധകർ എപ്പോൾ ഉണ്ടാവും എന്നുള്ളതാണ്. രണ്ട്, മൂന്നാമത് പറയാണ്, ഇങ്ങനെയേ ദൈവത്തെ ആരാധിക്കാൻ കഴിയത്തുള്ളൂ. 24-ാമത്തെ വാക്യത്തിൽ പറയാണ്, ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലുമായിരിക്കും. മൂന്നാമത് ഇംഗ്ലീഷ് ഇങ്ങനെ, ഗോഡ് ഈസ് സ്പിരിറ്റ് ആൻഡ് ദോസ് ഹു വർഷിപ് ഹിം മസ്റ്റ് വർഷിപ് ഹിം ഇൻ സ്പിരിറ്റ് ആൻഡ് ട്രൂത്ത്. നേരെ മൂന്നാമത്തെ അതിനേക്കാൾ ഇമ്പോർട്ടന്റ് ഉള്ള കാര്യമാണ്, ദൈവത്തെ, ആത്മാവായ ദൈവത്തെ ഒരു വ്യക്തിക്ക് ആരാധിക്കാനായിട്ട് യഥാർത്ഥത്തിൽ കഴിയുന്നത് ആത്മാവിലും സത്യത്തിലും ഉള്ളൂ. അങ്ങനെയുള്ളവർ ദേ മസ്റ്റ് വർഷിപ്പ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദേ മസ്റ്റ് വർഷിപ്പ് ഇൻ സ്പിരിറ്റ് ആൻഡ് ട്രൂത്ത് ബിക്കോസ് ഗോഡ് ഈസ് സ്പിരിറ്റ്. ഈ മൂന്ന് കാര്യങ്ങൾ നാം മനസ്സിലാക്കുമ്പോൾ നമുക്ക് അതിന്റെ ഇമ്പോർട്ടൻസ്, അതെത്രമാത്രം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്നത് എന്ന് മനസ്സിലാവും. ഇതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവും, നമുക്ക് മനസ്സിലാവും എന്തൊക്കെ അല്ല, ഇല്ലെങ്കിൽ എന്തൊക്കെ ആത്മാവിലും സത്യത്തിലുള്ള ആരാധന എന്നതിൽ നിന്ന് എക്സ്ക്ലൂഡ്, ഇല്ലെങ്കിൽ അത് മാത്രമല്ല അതിന്റെ അപ്പുറത്തേക്ക് കടക്കേണ്ട ചില കാര്യങ്ങളാണെന്ന് നമുക്ക് മനസ്സിലാവും. അതിന് ആദ്യത്തെ കാര്യത്തിലേക്ക് ഞാൻ വിശദീകരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, വീണ്ടും കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നേ ഉള്ളൂ. ഒന്നാമത് കർത്താവ് പറയാണ്, ദൈവത്തെ സത്യത്തിൽ ആരാധിക്കാനായിട്ട് കഴിയണം. ദൈവത്തെ സത്യത്തിൽ ആരാധിക്കുന്നവരെ ദൈവം സ്നേഹിക്കുന്നു. ഇതും പഴയ നിയമത്തിൽ കഴിഞ്ഞിരുന്നില്ല എന്നാണ് കർത്താവ് പറഞ്ഞത്. കർത്താവിനെ യഥാർത്ഥത്തിൽ സത്യത്തിൽ ആരാധിക്കാൻ, ഇൻ ട്രൂത്ത്, ഒരു വ്യക്തിക്ക് കർത്താവിനെ ആരാധിക്കാനായിട്ട് പഴയ നിയമത്തിൽ കഴിഞ്ഞിരുന്നില്ല എന്നാണ് പറഞ്ഞത്. ഈ ട്രൂത്തിന്റെ ഓപ്പോസിറ്റ് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. എന്താണ് ട്രൂത്തിന്റെ ഓപ്പോസിറ്റ്? ലൈ എന്നുള്ളതാണ്, കവർ ചെയ്യപ്പെടുക എന്നുള്ളതാണ്. അന്നേരം എന്താണ് ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ സെപ്പറേറ്റ്? ദൈവം ആത്മാവാകുന്നു, ആത്മാവായ ദൈവത്തെ ആത്മാവിൽ ആരാധിക്കാനായിട്ട് മനുഷ്യന് തടസ്സമായിട്ടിരുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. എന്തായിരുന്നു മനുഷ്യനെയും ദൈവത്തെയും തമ്മിൽ മാറ്റി നിർത്തിയിരുന്നത്? യെശയ്യാപ്രവചനത്തിൽ പറയാണ്, രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം എന്റെ കൈ കുറിയിട്ടില്ല, കേൾക്കുവാൻ കഴിയാതെ വണ്ണം എന്റെ കാത് മന്ദമായിട്ടില്ല, എന്നാൽ നിങ്ങളുടെ പാപങ്ങളത്രേ എന്നെയും നിങ്ങളെയും തമ്മിൽ അകറ്റിയിരുന്നു. അന്നേരം മനുഷ്യനെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരുന്ന ഒരു കാര്യമുണ്ടായിരുന്നു, ദാറ്റ് ഈസ് സിൻ എന്നുള്ളത്. അന്നേരം പാപം എന്നുള്ളൊരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ഉള്ളിടത്തോളം കാലം ദൈവത്തെ സത്യത്തിൽ ആരാധിക്കാൻ ഒരു വ്യക്തിക്ക് കഴിയത്തില്ല. ആരാധന എന്ന് പറയുന്നത് ദൈവമായിട്ടുള്ള കമ്മ്യൂണിയനാണ്, കമ്മ്യൂണിക്കേഷനുമാണ്. ഈ കമ്മ്യൂണിയനും കമ്മ്യൂണിക്കേഷനും, ദൈവമായിട്ടുള്ള കമ്മ്യൂണിയന്റെ കമ്മ്യൂണിക്കേഷന് നടുക്ക് അതിനെ കട്ട് ചെയ്ത് മാറ്റിയിരിക്കുന്ന കാര്യമാണ് പാപം എന്നുള്ളത്. ഈ പാപം ഉള്ളിടത്തോളം ദൈവവുമായിട്ടൊരു വ്യക്തിക്ക് ബന്ധപ്പെടാനായിട്ട് കഴിയത്തില്ല. ദൈവത്തെ സ്തുതിക്കാൻ കഴിയും, ദൈവത്തിനെ പ്രൈസ് ചെയ്യാൻ കഴിയും, പാട്ടുപാടാൻ കഴിയും, പല കാര്യങ്ങളും ചെയ്യാൻ കഴിയും, പക്ഷേ ഒന്നു മാത്രം കഴിയത്തില്ല, ദൈവത്തെ സത്യത്തിൽ ആരാധിക്കാൻ കഴിയത്തില്ല. കാര്യം എന്താണെന്നറിയാമോ? പാപം എന്നുള്ളൊരു കാര്യം നടുക്കി നിൽക്കുന്നു. ഈ പാപം എന്നുള്ളൊരു കാര്യം നടുക്കി നിന്നുകൊണ്ട് നമ്മൾ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും, എത്ര ചെയ്തു കഴിഞ്ഞാലും, എത്ര എക്സ്റ്റെൻഡിൽ ചെയ്തു കഴിഞ്ഞാലും ദൈവവുമായിട്ട് അത് ബന്ധപ്പെടത്തില്ല. ഞാനിപ്പോ ഒരു ഫോൺ എടുത്തിട്ട് അടുത്തുള്ള ഒരാളെ ഫോണിൽ വിളിക്കുകയാണ്. ഞാനത് ഉറക്കെ വിളിക്കുന്നോണ്ടല്ല ആ വ്യക്തി കേൾക്കുന്നത്, അതിന്റെ കമ്മ്യൂണിക്കേഷൻ ചാനൽ ഉള്ളതുകൊണ്ടാണ് കേൾക്കുന്നത് അല്ലെ. ആ ചാനൽ കട്ടായി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു അറിയാമോ? എത്ര ഉറക്കെ പറഞ്ഞു കഴിഞ്ഞാലും അപ്പുറത്തെ ആൾ കേൾക്കത്തില്ല. അന്നേരം പാപം എന്നുള്ളൊരു കാര്യം ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഈ പാപം ഉള്ളിടത്തോളം ദൈവവുമായിട്ടുള്ള കമ്മ്യൂണിയൻ ഒരു മനുഷ്യന് സാധിക്കത്തില്ല. അത് സാധിക്കാത്തടത്തോളം കാലം ആ വ്യക്തിയുടെ എല്ലാ കാര്യങ്ങളും ദൈവത്തിന്റെ ഈ സന്നിധിയിലേക്ക് എത്തത്തില്ല. ഒരു വ്യക്തി പാപത്തിൽ പാപം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ പാപം ദൈവവുമായിട്ടുള്ള ആ വ്യക്തി അകറ്റി നിൽക്കുമ്പോൾ ആ വ്യക്തിയുടെ സ്തുതിയും ആ വ്യക്തിയുടെ പ്രാർത്ഥനയും അതെല്ലാം ഈ ബിൽഡിങ്ങിന്റെ പുറത്തോട്ട് പോകത്തില്ല. ഞാൻ ഈ പറയുന്ന ദൈവവനത്തിലെ കാര്യമാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ വീണ്ടും ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ക്ലിയർ ചെയ്യാം. അപ്പോൾ ഇതായിരുന്നു മനുഷ്യനെ ആത്മാവായ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നതിൽ നിന്ന് മനുഷ്യനെ തടസ്സപ്പെടുത്തിയിരുന്ന കാര്യം ഇത് തന്നെയായിരുന്നു. അതുകൊണ്ട് ദൈവം പറയാണ്, നിങ്ങൾ എത്ര പറഞ്ഞു കഴിഞ്ഞാലും ഇത് വെച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ ഞാൻ കേൾക്കത്തില്ല. യെശയ്യാ പ്രവചനം അതിന്റെ 1-ാം അധ്യായത്തിലെ 15-ാമത്തെയും 16-ാമത്തെയും വാക്യം വായിച്ചു കഴിഞ്ഞാൽ അത് കർത്താവ് പഴയ നിയമത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, പുതിയ നിയമത്തിൽ പറയുന്ന കാര്യമല്ല. യെശയ്യാ 1:15-16 വാക്യങ്ങൾ, നിങ്ങൾ കൈമലർത്തുമ്പോൾ ഞാൻ എന്റെ കണ്ണു മറച്ചു കളയും, നിങ്ങൾ എത്ര തന്നെ പ്രാർത്ഥന കഴിച്ചാലും ഞാൻ കേൾക്കുകയില്ല, നിങ്ങളുടെ കൈ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, നിങ്ങളെ കഴുകി വെടിപ്പാക്കുവിൻ, നിങ്ങളുടെ പ്രവൃത്തികളുടെ ദോഷത്തെ എന്റെ കണ്ണിൽ നിന്ന് നീക്കിക്കളയുവിൻ. എന്നിട്ട് താഴേക്ക് വരുമ്പോൾ പറയാണ്, വരുവിൻ നമുക്ക് തമ്മിൽ വാദിക്കാമെന്ന് യഹോവ അരുളി ചെയ്യുന്നു, നിങ്ങളുടെ പാപങ്ങൾ കടുംചുവപ്പായാലും ഹിമം പോലെ വെളുക്കും, രക്താംബുരം പോലെ ചുമന്നിരുന്നാലും പഞ്ഞി പോലെ ആയിത്തീരും. അന്നേരം അവിടെ പറയുന്ന ഒരു കാര്യം വളരെ വ്യക്തമാണ്. പഴയ നിയമത്തിൽ തന്നെ സിൻ എന്നുള്ളൊരു കാര്യം ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ അകറ്റിയിരിക്കുമ്പോൾ അതിനൊരു സെറ്റിൽമെന്റ് വരാതെ ഒരു വ്യക്തിക്ക് ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കാൻ കഴിയത്തില്ല. പ്രത്യേകിച്ച് ആദ്യത്തെ ഭാഗത്തിൽ സത്യത്തിൽ ദൈവത്തെ ആരാധിക്കാനായിട്ട് കഴിയത്തില്ല. എന്നാലും അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ തന്നെ ഇന്നും നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ആദ്യം അതിനുള്ള പ്രൊവിഷൻ യേശുക്രിസ്തു ഇതായിരുന്നു. പഴയ നിയമ വിശുദ്ധന്മാർക്ക് ദൈവത്തെ സത്യത്തിൽ ആരാധിക്കാൻ കഴിയാതിരുന്നതിന്റെ ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ നിയമ വിശുദ്ധന്മാരുടെ ജീവിതത്തിൽ നിന്ന് പാപപരിഹാരയാഗം നടന്നിരുന്നില്ല, ഇല്ലെങ്കിൽ അവരുടെ പാപം നീക്കപ്പെട്ടിരുന്നു. അതിന്റെ ഡീറ്റെയിലേക്ക് എനിക്ക് പോകാനായിട്ട് സമയമില്ല, എന്റെ വിഷയം അതല്ല. എങ്കിലും അതൊന്നുകൂടി അത് വേണമെങ്കിൽ നമുക്ക് വായിക്കാം. എബ്രായ ലേഖനം 10-ാമത്തെ അധ്യായത്തിന്റെ 1-4 വരെയുള്ള വാക്യങ്ങളാണ് അതിന്റെ സൊല്യൂഷൻ പറഞ്ഞിരിക്കുന്നത്. എവിടെ പറയാണ്, ന്യായപ്രമാണം വരുവാനുള്ള നന്മയുടെ നിഴലാണ് എന്ന് പറഞ്ഞാൽ. വരുവാനുള്ള നന്മയെന്ന് പറഞ്ഞാൽ എന്തെന്നറിയാമോ? വരുവാനുള്ള നന്മയെന്ന് പറഞ്ഞാൽ കാറും വീടും രോഗസൗഖ്യവും ഇതൊന്നും അല്ല, ഇതൊക്കെ പഴയ നിയമത്തിൽ ഉണ്ടായിരുന്ന നന്മകളാണ്. വരുവാനുള്ള ഒരു നന്മ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവവുമായിട്ടുള്ള ആത്മാവിലുള്ള ബന്ധത്തിലേക്ക് ഒരു വ്യക്തിക്ക് കടക്കാൻ കഴിയുമെന്നുള്ളതാണ് വരുവാനുള്ള നന്മ. ഈ വരുവാനുള്ള നന്മയുടെ പര മഹാപുരോഹിതനായിട്ടാണ് യേശു ക്രിസ്തു വന്നത് എന്നതാണ് എബ്രായ ലേഖനം 9-ാമത്തെ അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ പറഞ്ഞത്. ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി. ന്യായപ്രമാണം എന്നത് വരുവാനുള്ള നന്മയുടെ നിഴലായിരുന്നു. വരുവാനുള്ള നന്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവവുമായിട്ട് ഒരിക്കലും ആത്മാവിൽ ബന്ധപ്പെടാൻ കഴിയാതെ പാപം എന്നൊരു കാര്യം മനുഷ്യനെയും ദൈവത്തെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്തിരുന്നപ്പോൾ ദൈവവുമായിട്ട് ആത്മാവിൽ ബന്ധപ്പെടുക എന്നുള്ള വരുവാനുള്ള നന്മയുടെ നിഴലായിരുന്നു ന്യായപ്രമാണം. അങ്ങനെ പഴയ നിയമ ന്യായപ്രമാണത്തിലുള്ള ഒരൊറ്റ വ്യക്തിയും ഈ നന്മ എന്നുള്ളത് അനുഭവിച്ചിരുന്നില്ല. പഴയ നിയമ ന്യായപ്രമാണത്തിന് കീഴിലുള്ള ഒരൊറ്റ വ്യക്തിയും ആ നന്മയിലേക്ക് കയറിയിരുന്നില്ല. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത്, സത്യനമസ്കാരികൾ ദൈവത്തെ പിതാവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന നാഴിക വരുന്നതേയുള്ളൂ, ഈ നന്മ വരാൻ പോകുന്നതേയുള്ളൂ. എന്തായിരുന്നു ആ നന്മ വരാനായിട്ടുള്ള ഒരു തടസ്സം? താഴേക്ക് വായിക്കുമ്പോൾ പറയാണ്, ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലല്ലാതെ കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപമല്ലായിക്കൊണ്ട് ആണ്ടുതോറും ഇടപെടാതെ വരുന്ന കഴിച്ചു വരുന്ന അതേ യാഗങ്ങളാൽ അടുത്തു വരുന്നവർക്ക് സൽഗുണപൂർത്തി വരുത്തുവാൻ ഒരു നാളും കഴിവുള്ള. അതായത് ഒരു വ്യക്തിയെ സൽഗുണപൂർണനാക്കുവാൻ പഴയ നിയമത്തിലെ ആരാധനകൾക്കും ചട്ടങ്ങൾക്കും നിയമങ്ങൾക്കും ന്യായപ്രമാണത്തിനും കഴിഞ്ഞിരുന്നില്ല എന്നാണ് പറഞ്ഞിരുന്നത്. അടുത്ത വാക്യം, അല്ലെങ്കിൽ ആരാധനക്കാരന് ദൈവത്തെ ആരാധിക്കുന്നവന് ഒരിക്കൽ ശുദ്ധി വന്നു കഴിഞ്ഞാൽ പാപത്തെക്കുറിച്ചുള്ള ബോധം അവനിൽ നിന്ന് മാറിപ്പോകത്തില്ല എന്നാണ് ചോദിക്കുന്നത്. എന്നാൽ അതല്ല നടക്കുന്നത്. ഇപ്പോഴോ ആണ്ടുതോറും പാപങ്ങളുടെ ഓർമ്മ വരുന്നു, എന്നിട്ട് അതിന്റെ കാര്യം പറയാണ്, എന്തുകൊണ്ട്? എന്തുകൊണ്ട്? അവിടെ പറയാണ്, കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ കഴിയുന്നതല്ല. അതായത് മനുഷ്യനും ദൈവവും തമ്മിലുള്ള മധ്യത്തിലുള്ള പാപത്തെ നീക്കാൻ ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തത്തിന് കഴിയാതിരുന്നിടത്തോളം കാലം ഇവർക്ക് ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അവർക്കും പാട്ടുപാടാൻ കഴിഞ്ഞിരുന്നു. അവർക്കും ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ ദേർ വാസ് സോ മെനി ഇൻസ്ട്രുമെന്റ്സ്. ഇതെല്ലാം എവിടാണെന്നറിയാമോ? ഇതെല്ലാം ദൈവ സാന്നിധ്യത്തിന് പുറത്തുള്ള കാര്യങ്ങളായിരുന്നു. അതായത് തിരശീലയ്ക്ക് പുറത്തായിരുന്നു ഇതെല്ലാം. ഇതെല്ലാം ഉള്ളപ്പോഴും ഈ പറഞ്ഞിരിക്കുന്ന പോലെ കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് പാപത്തെ നീക്കാൻ കഴിയാതിരുന്നതുകൊണ്ട് ദൈവവുമായിട്ട് ഇവർക്ക് ഒരിക്കലും ബന്ധപ്പെടാൻ അവർക്ക് ആർക്കും കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, ആകയാൽ ദെയർഫോർ ഈ ഒരു കാര്യം നടക്കാൻ വേണ്ടി യേശുക്രിസ്തു പറയാണ്, അതുകൊണ്ട് ഹനനയാഗവും വഴിപാടും നീ ഇച്ഛിച്ചില്ല, എന്നാൽ ഒരു ശരീരം നീ എനിക്കായി ഒരുക്കിയിരിക്കുന്നു, സർവാംഗ ഹോമങ്ങളിലും പാപയാഗങ്ങളിലും നീ പ്രസാദിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ വരുന്നു. യേശുക്രിസ്തു പറയാണ്, ദെയർഫോർ കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് പാപങ്ങളെ നീക്കാൻ കഴിയാതിരുന്നതുകൊണ്ട് ദൈവവുമായിട്ടുള്ള ആത്മാവിലുള്ള ആരാധനയ്ക്ക് ഒരു മനുഷ്യന് കഴിയാതിരുന്നതുകൊണ്ട് യേശുക്രിസ്തു സ്വർഗത്തിൽ നിന്ന് മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നു എന്നിട്ട് പറഞ്ഞിട്ടാണ്. അതുകൊണ്ട് പറയാണ് അതിന്റെ അവസാനത്തെ അതിന്റെ പത്താമത്തെ വാക്യം, എല്ലാ വാക്യങ്ങളും വായിക്കാൻ സമയമില്ല, പത്താമത്തെ വാക്യിൽ പറയാണ്, ആ ഇഷ്ടത്താൽ യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ ഒരു വ്യക്തി വിശുദ്ധീകരിക്കപ്പെടുന്നു. അവിടെ പറഞ്ഞിരിക്കുകയാണ്, ഏത് പുരോഹിതനും ദിവസേന ശുശ്രൂഷിച്ചും പാപങ്ങളെ പരിഹരിപ്പാൻ കഴിയാത്ത അതേ യാഗങ്ങളെ കൂടെ കഴിച്ചുകൊണ്ട് നിൽക്കുന്നു. യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്നു. അതുകൊണ്ട് സഹോദരന്മാരെ, പത്തൊമ്പതാമത്തെ വാക്യത്തിലുള്ളതാണ്, യേശു തന്റെ ദേഹം എന്ന തിരശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തന്റെ രക്തത്താൽ എന്താണ് വിശുദ്ധ മന്ദിരത്തിലേക്ക് നമുക്ക് പ്രവേശനം സാധിച്ചു. വളരെ സിമ്പിൾ ക്ലിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ രക്തത്തിൽ കൂടി ദൈവം പുതുവഴി തുറന്നു. ആ രക്തത്തിൽ കൂടി ഒരു വ്യക്തിക്ക് ദൈവത്വത്തോട് സത്യസന്ധമായിട്ട് അടുത്തു വരാം. പക്ഷേ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഇങ്ങനെ വരുമ്പോൾ യേശുക്രിസ്തുവിന്റെ രക്തമാണ് ആ വ്യക്തിയെ ദൈവത്തിന്റെ സന്നിധിയിൽ അവനെ സത്യത്തിൽ അടുത്തു വരാനായിട്ട് കഴിയുന്നത്. അല്ലാതെ ഒറ്റ വ്യക്തിക്കും ദൈവത്തിന്റെ സന്നിധിയിൽ വരാനായിട്ട് കഴിയത്തില്ല. അതായത് ഞാൻ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പാപത്തെ മനുഷ്യനും ദൈവവും തമ്മിലുള്ള ഇടയ്ക്കുള്ള പാപം എന്നുള്ള വിടവിനെ യേശുക്രിസ്തുവിന്റെ മരണത്തിൽ കൂടി, യേശുക്രിസ്തുവിന്റെ രക്തത്തിൽ കൂടി നീക്കിക്കളഞ്ഞു. ഇന്ന് ഒരു വ്യക്തിക്ക് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന് കർത്താവിനെ സത്യത്തിൽ കർത്താവിന്റെ സന്നിധിയിൽ വരാം. കർത്താവിന്റെ സന്നിധിയിൽ വന്നിട്ട് കർത്താവെ ഞാൻ ഇങ്ങനെയാണ്, എന്റെ അതേ അവസ്ഥയിൽ കർത്താവിന്റെ സന്നിധിയിലേക്ക് എനിക്ക് അടുത്തു വരാനായിട്ട് കഴിയും. പക്ഷെ ഇവിടെയും വേറൊരു പ്രശ്നമുണ്ട്. ദൈവമായിട്ടുള്ള കമ്മ്യൂണിയൻ വീണ്ടും തടസ്സപ്പെടുന്നത് എന്താണെന്ന് അറിയാമോ? യോഹന്നാന്റെ ലേഖനം എഴുതുമ്പോൾ യോഹന്നാൻ പറയാണ്, ഒന്ന് യോഹന്നാൻ ഒന്നാമത്തെ അധ്യായത്തിന്റെ 6-7 വാക്യങ്ങൾ, 5-7 വാക്യങ്ങൾ വായിക്കാം. ഇവിടെ പറയാണ്, ദൈവം വെളിച്ചമാകുന്നു, അവൻ ഇരുട്ടൊട്ടുമില്ല എന്നുള്ളത് ഞങ്ങൾ അവനോട് കേട്ട് നിങ്ങളോട് അറിയിക്കുന്ന ദൂതാകുന്നു. വായിച്ചോ. ആ അവിടെ പറയാണ്, പിന്നെയും പ്രശ്നമുണ്ട്. രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി ദൈവവുമായിട്ട് കൂട്ടായ്മയുണ്ട്. ദൈവവുമായിട്ട് കൂട്ടായ്മയുള്ളവന് മാത്രമേ ദൈവവുമായിട്ട് ഈ പറഞ്ഞിരിക്കുന്ന പോലെ ആത്മാവിൽ എനിക്ക് ബന്ധമുണ്ട്, ഞാൻ ആത്മാവിൽ ആരാധിക്കുന്നവനാണ് എന്നൊരു വ്യക്തി പറയുകയാണെങ്കിൽ, എന്നിട്ട് പറയാണ് അവൻ ഇരുട്ടിൽ നടക്കുകയാണെങ്കിൽ അവൻ സത്യത ആരാധിയല്ല. അവൻ എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത്? ഹീസ് എ ലയർ. അവൻ കള്ളനാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ എഴുതിയിരിക്കുന്നത്, അവനോട് കൂട്ടായ്മയുണ്ട് എന്ന് പറയുകയും ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ നാം പോഷ്ക്ക് പറയുന്നു. സത്യത്തിലുള്ള ആരാധനയല്ലത്, ആ ആരാധന ഇറ്റ്സ് എ വർഷിപ്പ് ഇൻ ലൈ. അവിടെ പറയാണ് അവൻ പോഷ്ക്ക് പറയുന്നു. എന്നിട്ട് പറയാണ് അവൻ വെളിച്ചത്തിലിരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നു എങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അതിനോട് പറയാണ്, രക്ഷിക്കപ്പെട്ട വ്യക്തി ദൈവത്തെ സത്യത്തിൽ ആരാധിക്കണമെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താണെന്ന് അറിയാമോ? അവൻ വെളിച്ചത്തിലിരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നു എങ്കിൽ മാത്രമേ ദൈവവും നമുക്കും തമ്മിലും മറ്റുള്ളവരും നമുക്കും തമ്മിൽ കൂട്ടായ്മയുള്ളൂ. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് അറിയാമോ? നമ്മളുടെ ഏത് പാപവും കർത്താവ് പറയണം, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് സത്യത്തിൽ ദൈവത്തെ ആരാധിക്കാൻ കഴിയുന്നത്? അവൻ സത്യസന്ധമായി ദൈവത്തിന്റെ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ അവന്റെ പാപങ്ങൾ ഏറ്റു ക്ഷമിച്ചു പറഞ്ഞ് ഉപേക്ഷിച്ചവന് മാത്രമേ അത് കഴിയത്തുള്ളൂ. അല്ലാത്തവൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അത് സത്യത്തിലുള്ള ആരാധനയല്ല, ദൈവം അത് അക്സെപ്റ്റ് ചെയ്യത്തില്ല. യോഹന്നാന്റെ സുവിശേഷം എന്തുകൊണ്ടാണ് ചിലർ ഇരുട്ടിൽ നടക്കുന്നത്? എന്തുകൊണ്ടാണ് ചിലർ ഹൈഡ് ചെയ്യപ്പെടും ചെയ്യുന്ന കാര്യങ്ങൾ? എന്തുകൊണ്ടാണ് അവർ വെളിച്ചത്തിൽ വരാത്തത്? യോഹന്നാന്റെ സുവിശേഷം അതിന്റെ മൂന്നാമത്തെ അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യത്തിൽ കർത്താവ് അതിനുള്ള കാരണം പറഞ്ഞിട്ടുണ്ട്. യേശു ക്രിസ്തു തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്തുകൊണ്ട് ഒരു വ്യക്തി ഇരുളിൽ നടക്കുന്നു? കാര്യം എന്താണെന്നറിയാമോ? അവരുടെ പ്രവൃത്തി ദോഷമുള്ളതാകൊണ്ട് അവർ വെളിച്ചത്തെക്കാൾ ഇരുളിലേപ്പം. അടുത്ത വാക്യങ്ങൾ, തിന്മ പ്രവർത്തിക്കുന്നവരെല്ലാം വെളിച്ചത്തെ പകയ്ക്കുന്നു, തന്റെ പ്രവൃത്തിക്ക് ആക്ഷേപം വരാതിരിക്കുവാൻ അവൻ വെളിച്ചത്തിലേക്ക് വരുന്നില്ല. എന്താ പ്രശ്നമെന്ന് അറിയാമോ? വെളിച്ചത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും? പാപം എക്സ്പോസ്ഡ് ആവും. എക്സ്പോസ്ഡ് ആകുമ്പോൾ എന്ത് പറ്റും? അത് ഉപേക്ഷിക്കേണ്ടി വരും. ഉപേക്ഷിക്കാത്ത വ്യക്തിക്ക് ദൈവമായിട്ട് സത്യത്തിൽ അടുത്തു വരാനായിട്ട് കഴിയത്തില്ല. അങ്ങനെയുള്ള വ്യക്തി ചെയ്യുന്ന എല്ലാ എക്സർസൈസും ഇറ്റ്സ് എ മിയർ എക്സർസൈസ്, വെറും എക്സർസൈസ് ആണ്. പഴയ നിയമത്തിലെ ആരാധനയാണത്. പഴയ നിയമത്തിൽ അങ്ങനെയൊക്കെ ചെയ്തിരുന്നു. പഴയ നിയമത്തിലും ഇതേപോലെ, അത്രേ നമുക്ക് കഴിയത്തുള്ളൂ. പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, സത്യം പ്രവർത്തിക്കുന്നവനോ തന്റെ പ്രവൃത്തി ദൈവത്തിൽ ചെയ്തിരിക്കാൻ അത് വെളിപ്പെടേണ്ടതിന് വെളിച്ചത്തിലേക്ക്. അന്നേരം ഞാൻ പറഞ്ഞതായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് ദൈവത്തെ ഒരു വ്യക്തി പുതിയ നിയമ ആരാധനയുടെ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ് എന്ന് പറഞ്ഞത് ട്രൂത്താണ്, സത്യത്തിൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിൽക്കുന്ന വ്യക്തി. പാപങ്ങളെ മറന്നുകൊണ്ടാണ് പഴയ നിയമത്തിൽ പ്രവർത്തിക്കുന്നത്. എന്റെ ഹൃദയത്തിൽ ഞാൻ അകൃത്യം കരുതിയിരുന്നുവെങ്കിൽ ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കില്ല. അത് എത്ര ശബ്ദം ഉണ്ടെങ്കിലും കേൾക്കത്തില്ല. ഞാൻ പറയണേ, നമ്മൾ ഡെസിബെൽസ് വെച്ചിട്ടൊന്നും അല്ല ദൈവം നമ്മുടെ പ്രാർത്ഥനയും ചോദ്യമൊക്കെ കേൾക്കുന്നത്, നമ്മുടെ ഹൃദയത്തിലെ അവസ്ഥയാണ്. പാപം ദൈവവുമായിട്ടുള്ള മധ്യത്തിലുണ്ടോ എന്നുള്ളതാണ്. അതാണ് സത്യാരാധനയുടെ അടിസ്ഥാനം, അതാണ് ദൈവോനം പറഞ്ഞിരിക്കുന്ന അടിസ്ഥാനം. അതിന് പകരം റീപ്ലേസ് ചെയ്യാനായിട്ട് ഒക്കത്തില്ല. FSC ലേഖനം 5-ാമത്തെ അധ്യായത്തിന്റെ 2 മുതലുള്ള വാക്യങ്ങൾ അത് വായിക്കാൻ നമുക്ക്. FSC ലേഖനം 5-ാമത്തെ അധ്യായത്തിൽ പറയാണ്, ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ നിങ്ങൾ സ്നേഹത്തിൽ. ദൈവം പറയാണ്, യേശു ക്രിസ്തു ദൈവത്തിന് ഒരു വർഷിപ്പ് ചെയ്ത വ്യക്തിയാണ്. അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറഞ്ഞത്, സത്യനമസ്കാരികൾ പിതാവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നും ഇരിക്കുന്നു എന്ന് പറഞ്ഞത് യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തു എങ്ങനെയാണ്? യേശു ക്രിസ്തു നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പിൻ, വാക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത വാക്യം പറയാണ്, ദുർനടപ്പും യാതൊരു അശുദ്ധിയും അത്യാഗ്രഹവും നിങ്ങളുടെ ഇടയിൽ പേര് പറക പോലും വരുത്. ഇങ്ങനെയാകുന്നു വിശുദ്ധന്മാർക്ക് ഉചിതം. ചീത്തത്തരം, പൊട്ടച്ചൊല്ല്, കളിവാക്ക്, ഇങ്ങനെ ചേർച്ചയില്ലാത്ത കാര്യങ്ങൾ ദൈവമക്കൾക്ക് പാടില്ല. പകരമാണ് സ്തോത്രം വരേണ്ടത് അല്ലെ? ഈ സ്തോത്രവും പൊട്ടച്ചൊല്ലും കളിവാക്കും ഇതെല്ലാം കൂടെ ചേരത്തില്ലെന്നാ പറഞ്ഞ്. ഇത് രണ്ടും മിക്സ് ചെയ്തുള്ളൊരു പരിപാടി ഇല്ല. അതൊക്കെ ചെയ്തിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയും. പഴയ നിയമത്തിൽ ചെയ്തിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതൊന്നും അല്ല അടിസ്ഥാനം. ഈ അടിസ്ഥാനം അറിയാതെ നമ്മൾ പണിയുന്ന പണികളുടെ പ്രശ്നം വലുതാണ്. ഇവിടെ പറയാണ് ഇത്, എന്നിട്ട് പറയാണ് ഇതൊന്നും അരുത്, ഇത് ചേർച്ചയില്ലാത്ത, എന്നിട്ട് പറയാണ് ദുർനടപ്പുകാരൻ, അശുദ്ധൻ, വിഗ്രഹാരാധിയായ ദ്രവ്യാഗ്രഹി, ഇവർക്ക് ആർക്കും ക്രിസ്തുവിന്റെയും ദൈവത്തിന്റെയും രാജ്യത്തിൽ അവകാശമില്ല എന്ന് നിങ്ങൾ അറിയാം. വ്യർത്ഥ വാക്കുകളാൽ ആരും നിങ്ങളെ ചതിക്കരുത് എന്ന് പറയാണ് ചെല്ലു പറയാണ്, സഹോദര ഇതിനൊക്കെ പകരം കുറെ സൗണ്ട് ഉണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും നിങ്ങളെ ചതിക്കരുത്, ഇതൊന്നും നടക്കത്തില്ല. കർത്താവ് പറഞ്ഞിരിക്കുകയാണ് ദൈവവുമായിട്ട് കാര്യങ്ങളെ സെറ്റിൽ ചെയ്യുക. ഞാൻ പറഞ്ഞത് പെർഫെക്ഷന്റെ കാര്യമല്ല ഞാനിവിടെ പറയുന്നതൊന്നും, പക്ഷേ ദൈവത്തിന്റെ സന്നിധിയിൽ ഏതെങ്കിലും കാര്യങ്ങൾ സെറ്റിൽ ചെയ്യാതെ അതിന് പകരം നമ്മൾ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ, നമ്മൾ അതിനെ സത്യത്തിലുള്ള ആരാധനയാണ് നമ്മൾ ചിന്തിക്കുന്നെങ്കിൽ തെറ്റാണ്. യേശു ക്രിസ്തു ക്രൂശിൽ കൂടി തുറന്ന ഒരു വഴിയുണ്ട്, യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ തുറന്നൊരു വഴി. ഇന്നും ആ യേശു ക്രിസ്തുവിന്റെ രക്തം മാത്രമേ നമ്മളെ ശുദ്ധീകരിച്ച ദൈവമായിട്ടുള്ള കൂട്ടായ്മയിലേക്ക് വരുത്തുള്ളൂ. പാപവും ഇതും കൂടി മിക്സ് ചെയ്തുകൊണ്ട് ഒരു വ്യക്തി മുമ്പോട്ട് പോകുമ്പോൾ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ അത് സെറ്റിൽ ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ മതി, ദൈവത്തിന് വെളിച്ചം തരാൻ. ഈ വെളിച്ചം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ, വെളിച്ചം ദൈവത്തോടുകൂടി നടക്കുന്നവർക്ക് ദൈവം കാണിച്ചു കൊടുക്കുന്നതാണ്. ദൈവത്തോടുകൂടി നടക്കുമ്പോൾ ദൈവത്തിന്റെ വെളിച്ചം ആ വ്യക്തിയുടെ പാപത്തെ വെളിപ്പെടുത്തും. അത് വെളിപ്പെടുത്തുമ്പോൾ ആ വ്യക്തി ദൈവത്തോട് ഏറ്റുപറഞ്ഞ് യേശുക്രിസ്തുവിന്റെ രക്തം ആ വ്യക്തിയെ പാപങ്ങളെ കഴുകി ശുദ്ധീകരിക്കും. അപ്പോൾ ആ വ്യക്തിക്ക് ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ ഉണ്ടാകും. അപ്പോഴാണ് ആ വ്യക്തി ഒരു ആരാധകനാകുന്നത്. അതിന് ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവത്തോട് നടക്കാതിരിക്കുമ്പോൾ നമ്മൾ ഇരുളിലാണ് നടക്കുന്നത്. നമ്മുടെ പാപത്തെപ്പറ്റി നമുക്ക് ബോധ്യം വരത്തില്ല. നമ്മൾക്ക് ഇതെല്ലാം വെച്ചുകൊണ്ട് തന്നെ ബാക്കി പല കാര്യങ്ങളും ചെയ്യാനായിട്ട് കഴിയും. ദൈവവചനത്തിലെ സത്യാരാധന അല്ല അത് എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് താഴേക്ക് വരുമ്പോൾ പറഞ്ഞിരിക്കുന്നത്, വ്യർത്ഥവാക്കുകളാൽ ആരും നിങ്ങളെ ചതിക്കരുത്. ഈ വക നിമിത്തമല്ലോ ദൈവകോപം അനുസരണം കെട്ടവരിൽ വരുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ല. നിങ്ങൾ അവരുടെ കൂട്ടാളികളാകരുത്. മുമ്പേ നിങ്ങൾ എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത്, മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, മുമ്പേ നിങ്ങൾ ഇരുട്ടിലായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു. എന്നിട്ടെന്താ പറഞ്ഞിരിക്കുന്നത്, കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുള്ളൂ. ഇതന്നെയല്ലേ യോഹന്നാനും പറഞ്ഞു. യോഹന്നാൻ പറയാണ്, വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് ദൈവമായിട്ടുള്ള കൂട്ടായ്മയുണ്ട്. ദൈവം നമ്മുടെ പാപങ്ങളെ ബോധ്യപ്പെടുന്നു. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ഏത് പാപത്തെ കഴിഞ്ഞ ഒരാഴ്ചയിൽ ദൈവം ബോധ്യപ്പെടുത്തി? ഏത് പാപം നിങ്ങൾ ദൈവമായിട്ട് സെറ്റിൽ ചെയ്തു? ഇതൊന്നും ചെയ്യുന്നിട്ടില്ല എങ്കിൽ, ദൈവം വെളിച്ചവും തന്നിട്ടില്ല, പാപവും സെറ്റിൽ ചെയ്തിട്ടില്ല, പക്ഷെ നമ്മൾ പറയാണ് നമ്മൾ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നത്. എന്നിട്ട് നമ്മൾ കുറെ എക്സാമ്പിൾ കൊടുക്കുക. എവിടെ നിന്നറിയാമോ, പഴയ നിയമത്തില് ഇവർക്ക് ആർക്കും കഴിഞ്ഞിരുന്നില്ല. കാരണം ഈ പ്രൊവിഷൻ പുതിയ നിയമത്തിൽ മാത്രമാണല്ലോ. മുമ്പോട്ട് പോകുമ്പോൾ പറയാണ്, സകല സൽഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിന്റെ ഫലം. അടുത്ത വാക്യം എന്താണെന്ന് അറിയാമോ, ഇരുളിന്റെ നിഷ്ഫല പ്രവൃത്തികൾക്ക് കൂട്ടാളികളാകരുത്, അവയെ ശാസിക്കുക അത്രയേ വേണ്ടത്. ഇംഗ്ലീഷ് എങ്ങനെയാണെന്ന് അറിയാമോ, ഡു നോട്ട് പാർട്ടിസിപ്പേറ്റ് ഇൻ ദ അൺഫ്രൂട്ട്ഫുൾ ഡീഡ്സ് ഓഫ് ഡാർക്ക്നെസ് ബട്ട് ഇൻസ്റ്റെഡ് എക്സ്പോസ് ദം. എന്താ ചെയ്യുന്നറിയാമോ, ദൈവം എന്ത് ചെയ്യുന്നറിയാമോ, ദൈവസഭയിൽ വന്നിരിക്കുമ്പോൾ ഈ ഇരുളും കൊണ്ടൊക്കെ വന്നിരിക്കുമ്പോൾ ദൈവം അവരെ എക്സ്പോസ് ചെയ്യണം, എക്സ്പോസ് ചെയ്യണം. എക്സ്പോസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? അടുത്ത വാക്യം പറയാണ്, അവർ ഗൂഢമായത് ചെയ്യുന്നത് പറവാൻ പോലും ലജ്ജയാവുന്നു. അവയെ ശാസിക്കുമ്പോഴോ സകലത്തെയും കുറിച്ച് വെളിച്ചത്താൽ ബോധ്യം വരും. ഇംഗ്ലീഷ് എങ്ങനെയാണെന്നറിയാമോ, അവിടെ പറയാണ്, ബട്ട് ദ തിങ്സ് വിൽ വിസിബിൾ വെൻ ദേ ആർ എക്സ്പോസ്ഡ് ബൈ ദ ലൈറ്റ്. അന്നേരം ദൈവത്തിന്റെ വചനം ഒരു വ്യക്തിയെ എക്സ്പോസ് ചെയ്യുന്നതാണ്, അവരുടെ പാപത്തെ എക്സ്പോസ് ചെയ്യുന്നതാണ്. ആ പാപത്തെ അവൻ എക്സ്പോസ് ചെയ്യുമ്പോൾ അവന് രണ്ട് ഓപ്ഷൻ ഉണ്ട്. വെളിച്ചം ഇവന്റെ പാപത്തെ എക്സ്പോസ് ചെയ്യുമ്പോൾ ഇവൻ രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്ന്, വെളിച്ചത്തെ അങ്ങ് കട്ട് ചെയ്യുക, സഹോദര ഇങ്ങനത്തെ പ്രസംഗങ്ങളൊന്നും ഇവിടെ പ്രസംഗിക്കരുത് എന്ന് പറഞ്ഞ് പ്രാസംഗികന്റെ വായടയ്ക്കാൻ ശ്രമിക്കാം. പക്ഷെ പ്രാസംഗികന്റെ വായടയ്ക്കാൻ കഴിയത്തുള്ളൂ, ദൈവവചനത്തെ അടയ്ക്കാൻ കഴിയത്തില്ല. ഒന്നാമത് വചനത്തെ വെളിച്ചത്തെ അടയ്ക്കാൻ ശ്രമിക്കുക, പിന്നെ നിങ്ങൾക്ക് ഇരുട്ടിൽ ജീവിക്കാം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കാന്ന് വെച്ചാണെന്ന് അറിയാമോ, ഇത് എക്സ്പോസ് ആകുമ്പോൾ കർത്താവിന്റെ സന്നിധിയിൽ വന്നിട്ട് അത് സെറ്റിൽ ചെയ്യുക. കർത്താവിന്റെ സന്നിധിയിൽ സെറ്റിൽ ചെയ്യുമ്പോൾ യോഹന്നാൻ പറയാണ്, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപങ്ങളും, സകലം പാപമല്ല, ഏതെങ്കിലും പാപമല്ല, എല്ലാ ഏത് പാപങ്ങളും. ഞാൻ കഴിഞ്ഞതിന് മുമ്പത്തെ ആഴ്ച പറഞ്ഞിരുന്നു, ദൈവം ക്ഷമിക്കാത്ത ഏക പാപം മറച്ചുവെച്ച് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാത്ത പാപമാണ്. ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാത്ത പാപവും വെച്ചുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ വന്നിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ ആരാധനയാണ് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ എന്താണ് ആരാധന എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ദൈവവചനം ശ്രദ്ധിക്കുക, പഠിക്കുക. ദൈവവചനത്തിൽ യേശുക്രിസ്തുവാണ് സത്യ നമസ്കാരികൾ പിതാവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് പറയണം, അവയെ ശാസിക്കുമ്പോഴോ സകലത്തെയും കുറിച്ച് വെളിച്ചത്താൽ ബോധം വരുന്നതെല്ലാം വെളിച്ചം പോലെ തെളിവാകുന്നില്ല. അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ എഴുന്നേൽക്കുക, എന്നാൽ ക്രിസ്തു നിങ്ങളുടെ മേൽ പ്രകാശിക്കും. കഴുകി വായിക്കാൻ, എന്നിട്ടാണ് ഇവരത്ത് പറഞ്ഞിരിക്കുന്നത്, വീഞ്ഞുകുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവനെ എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കും. എപ്പോഴാണ് ഇവിടെ ആദ്യത്തെ കാര്യങ്ങൾ ചെയ്തിട്ട്? അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സത്യ ആരാധന എന്താണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. സത്യത്തിൽ ആരാധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ആദ്യത്തെ മനസ്സിലാക്കണം. ദൈവവചനം പറഞ്ഞിരിക്കുന്ന പോലെ അത് ചില സമയങ്ങളിലെ ചില എക്സസൈസിനെ പറ്റി അല്ല ബൈബിൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് ഞാൻ പറഞ്ഞത് ദൈവത്തെ സത്യത്തിൽ ആരാധിക്കാൻ. യേശു ക്രിസ്തു പറയാണ് സത്യനമസ്കാരികൾ പിതാവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കാനുള്ള നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു, ഇന്നുവരെയും അത് കഴിഞ്ഞിരുന്നില്ല. രണ്ടാമത് പറയാണ് ദൈവം സീക്ക് ചെയ്യുന്നത് ഇങ്ങനെയുള്ള വർഷിപ്പേഴ്സിനെയാണ്. അങ്ങനെയുള്ളവരുടെ വർഷിപ്പേഴ്സിന്റെ രീതി എങ്ങനെയാണെന്നുള്ളത് വലിയൊരു വിഷയമല്ല. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം സത്യത്തിലാണോ എന്നുള്ളതാണ് അടിസ്ഥാന വിഷയം, ഏറ്റവും പ്രധാനപ്പെട്ട. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് ദൈവം സീക്ക് ചെയ്യുന്ന വർഷിപ്പേഴ്സ്, ഇങ്ങനെയുള്ള വർഷിപ്പേഴ്സിനെയാണ് ദൈവം നോക്കുന്നത്. അല്ലാതെ അതിന്റെ എക്സ്റ്റേണൽ കാര്യങ്ങളല്ല ദൈവം ആദ്യം നോക്കുന്നത്. നമുക്ക് അതിലേക്ക് തിരിച്ചു വരാം, എനിക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് മുമ്പോട്ട് പോകാം. യോഹന്നാന്റെ സുവിശേഷത്തിൽ ആ വാക്യത്തിലേക്ക് തന്നെ തിരിച്ചു വരാം. വായിച്ചു ഒന്നൂറ് വായിച്ചോ വാക്യം 4:24 വാക്യം. അവിടെ പറഞ്ഞിരിക്കുകയാണ് സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു, തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെ ആയിരിക്കണം എന്ന് പിതാവ് ഇച്ഛിക്കുന്നു. എന്നിട്ട് പറയാണ് ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്നു. ഗോഡ് ഈസ് സ്പിരിറ്റ് ആൻഡ് ദോസ് ഹു വർഷിപ്പ് ഹിം മസ്റ്റ് വർഷിപ്പ് ഇൻ സ്പിരിറ്റ് ആൻഡ് ട്രൂത്ത്. ഇപ്പൊ ട്രൂത്ത് എന്താണെന്ന് നമുക്ക് മനസ്സിലായി അല്ലെ? ആർക്കും ഇനി അതിൽ സംശയം ഉണ്ടെന്ന് തോന്നുന്നില്ല. ട്രൂത്ത് ഇല്ലാതെ ചെയ്യുന്ന കാര്യങ്ങൾ ദൈവവചനത്തിലെ പുതിയ നിയമത്തിലെ ആരാധനയല്ല. രണ്ടാമത് ദൈവം പറഞ്ഞിരിക്കുകയാണ് ആത്മാവിലാണ് ആരാധിക്കേണ്ടത്. ഒന്ന് സത്യത്തിലാണ് ആരാധിക്കേണ്ടത്. ദൈവത്തിന്റെ സന്നിധിയിൽ വന്നിട്ട് യേശുക്രിസ്തുവിന്റെ രക്തം ഒരു വ്യക്തിയുടെ സകല പാപങ്ങളെയും ശുദ്ധീകരിക്കുമ്പോൾ, നിങ്ങൾ ഇന്നലെ ചെയ്ത പാപമോ മിനിഞ്ഞാൻ ചെയ്ത പാപമോ എന്നുള്ളതല്ല, കർത്താവിന്റെ സന്നിധിയിൽ ഏറ്റു പറഞ്ഞിട്ടാണോ ഇവിടെ വന്നിരിക്കുക എന്നുള്ളതാണ് സെറ്റിൽ ചെയ്തിട്ട്. അങ്ങനെയുള്ള വ്യക്തികൾക്ക് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പ്രവേശനമുണ്ട്. അതാണ് ഇബ്രായലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, അവന്റെ രക്തത്താൽ നമുക്ക് വിശുദ്ധ മന്ദിരത്തിലേക്ക് നമുക്ക് പ്രവേശനമുണ്ട്. അങ്ങനെ വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിച്ച വ്യക്തികൾ എന്താണ്? ദൈവത്തെ ആത്മാവിൽ ആരാധിക്കണം. വർഷിപ്പിംഗ് ഇൻ സ്പിരിറ്റ് അതെന്താണ്? ഇതിനൊക്കെ മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. ദൈവവചനം ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നമ്മുടെ ഈ ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന പോലെ നമ്മുടെ ബോധ്യങ്ങളൊന്ന് മാറ്റിവെച്ചിട്ട് ദൈവവചനം പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും. എന്താണ് ആത്മാവിലുള്ള ആരാധന? ആത്മാവിലുള്ള ആരാധന എന്താണെന്ന് മനസ്സിലാവണമെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. ഞാൻ പറഞ്ഞ സത്യത്തിലുള്ള ആരാധന എന്താണെന്നുള്ളത് അതിന്റെ ഓപ്പോസിറ്റ് മനസ്സിലാക്കിയാൽ മതി. വ്യാജം, ഹൈഡിംഗ്, പാപം വെച്ചുകൊണ്ടുള്ള ആരാധനയാണ് സത്യത്തിലുള്ള ആരാധനയുടെ ഓപ്പോസിറ്റ്. എങ്കിൽ ആത്മാവിലുള്ള ആരാധനയുടെ ഓപ്പോസിറ്റ് എന്താണ്? എന്താണ്? വാക്യമുണ്ട് ബൈബിളിൽ, ഫിലിപ്പി ലേഖനം അതിന്റെ 3:3 വാക്യം. അവിടെ പറയാണ് നാമല്ലോ പരിശോധനക്കാരൻ. വി ആർ ദ ട്രൂ സർക്കംസിഷൻ. എന്ത് സർക്കംസിഷൻ അവിടെ പറയുന്നത്? ഇവിടെ പറയാണ് ആദ്യത്തെ സർക്കംസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഹൃദയ പരിച്ഛേദനയെ പറ്റിയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ആ കാര്യത്തിനെ പറ്റിയാണ്, ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വന്ന് അവന്റെ പാപ ജഡം അവനെ മുറിച്ചുകളയും. ഞാൻ നേരത്തെ പറഞ്ഞില്ലോ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ ഒരു വ്യക്തി ആദ്യം ശുദ്ധീകരിക്കപ്പെടുന്ന ഫസ്റ്റ് സ്റ്റെപ്പിനെ പറ്റിയാണ് അവിടെ ഫിലിപ്പി ലേഖനം പൗലോസ് പറഞ്ഞിരിക്കുന്നത്. ഒരു വ്യക്തി ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് അവനെ മാറ്റി നിർത്തിയിരുന്ന പാപം എന്നുള്ള ആ അഗ്രചർമ്മത്തെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വന്ന് അവന്റെ ഹൃദയത്തെ പരിശോധന ചെയ്തു. അങ്ങനെ പരിച്ഛേദന ചെയ്യപ്പെടാത്ത ഒരൊറ്റ വ്യക്തിക്കും ദൈവത്തെ ആത്മാവിൽ ആരാധിക്കാൻ കഴിയത്തില്ല. അവർക്കെല്ലാം, ഞാൻ വീണ്ടും പറയട്ടെ, പഴയ നിയമത്തിലുള്ളവരൊക്കെ ദൈവത്തെ ആരാധിച്ചവരാണ്. പക്ഷെ അവരൊറ്റ ഒരാൾക്കും ദൈവത്തെ ആത്മാവിൽ ആരാധിക്കാൻ കഴിഞ്ഞിരുന്നില്ല. കാരണം ഹൃദയ പരിച്ഛേദന എന്നുള്ളൊരു കാര്യം നടന്നിരുന്നില്ല. അങ്ങനെ ഹൃദയ പരിച്ഛേദന വന്ന വ്യക്തികളെ പറ്റി പറയാണ്, വി ആർ ദ ട്രൂ സർക്കംസിഷൻ ഹു വർഷിപ് ഇൻ ദ സ്പിരിറ്റ് ഓഫ് ഗോഡ്. എന്നിട്ട് അടുത്ത വയസ്സും ബാക്കി ചോദിച്ചു, നാം ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കും ജഡത്തിൽ. അസന്നിട്ട് എന്താണ് ആത്മാവിലുള്ള ആരാധനയുടെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത്? വളരെ ക്ലിയർ ആണ്, ജഡത്തിൽ ആശ്രയിക്കുക എന്നുള്ളതാണ്. അതായത് ജഡത്തെ, വേറെ രീതിയിൽ പറഞ്ഞാൽ ജഡത്തെ അനുസരിച്ച് നടക്കുക എന്നുള്ളതാണ്, ജഡത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. നേരെ ഞാൻ ആദ്യം പറഞ്ഞു ഇവിടെ എല്ലാം നടപ്പിന്റെ കാര്യമാണ്. വാക്കിംഗ് ഇൻ ട്രൂത്ത് ആൻഡ് ലൈറ്റ് ആണ്, വാക്കിംഗ് ഇൻ ട്രൂത്ത് ആണ് വർഷിപ്പിംഗ് ഇൻ സ്പിരിറ്റ്. and Paul worshipping in truth. Walking in truth is worshipping in truth. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാവും. അപ്പോൾ ആത്മാവിൽ ആരാധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയാമോ, ആത്മാവിനെ അനുസരിച്ച് ഒരു വ്യക്തി നടക്കുന്നതിനെയാണ് ദൈവവചനത്തിലെ റിയൽ ആയിട്ടുള്ള ആത്മാവുള്ള ആരാധന എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ വായിച്ചു നോക്കൂ, ഇത് പൗലോസ് പറഞ്ഞു, നിങ്ങൾക്ക് ചിന്തിച്ചു നോക്കൂ, പൗലോസ് ഇത് പറഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും ഒരു സമയത്ത് 2-3 മണിക്കൂർ നേരത്തേക്ക് ഒരു കാര്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അല്ല, പൗലോസിന്റെ ലൈഫിന്റെ എക്സ്പീരിയൻസ് അവിടെ പറഞ്ഞിരിക്കുന്നു. ഞാൻ നാമല്ലോ പരിച്ഛേദനക്കാർ, ക്രിസ്തുവിന്റെ ആത്മാവ് കൊണ്ട്, ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തുവേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ, അതായത് ജഡത്തിൽ ആശ്രയിക്കുന്ന, ജഡത്തെ അനുസരിച്ച് നടക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവത്തെ ആത്മാവിൽ ആരാധിക്കാൻ കഴിയില്ല. വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ആഴ്ചയുടെ 7 ദിവസം നാം ജഡത്തെ അനുസരിച്ച് ജീവിച്ചിട്ട് വെള്ളിയാഴ്ച ദിവസം വരുമ്പോഴേക്ക് ഗിയർ മാറി ആത്മാവിലോട്ട് കയറാനായിട്ട് കഴിയില്ല എന്നാണ് അർത്ഥം. വണ്ടി ഓടിക്കുന്ന പോലെ നമ്മൾ ഫസ്റ്റ് ഗിയറിൽ ഓടിച്ചിട്ട് പെട്ടെന്ന് ചിലപ്പോൾ ഒരു ഗിയർ മാറ്റി കയറാൻ പറ്റും. അത് അങ്ങനെ ഒരു പരിപാടി പുതിയ നിയമത്തിൽ ഇല്ല. ആഴ്ചയിലെ 7 ദിവസം നിങ്ങൾ എങ്ങനെയാണ് ആത്മാവിനെ അനുസരിച്ചാണോ നടന്നത്, അതിന്റെ കണ്ടിന്യൂവേഷനാണ് പുതിയ നിയമത്തിലേക്ക് വെള്ളിയാഴ്ചയിലേക്ക് വരുമ്പോഴേക്കും. ഷിഫ്റ്റ് മാറിയിട്ട് ഗിയർ മാറി പെട്ടെന്ന് ആത്മാവിലേക്ക് ആരാധിക്കാനായിട്ട് കഴിയത്തില്ല. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, നാമല്ലോ പരിച്ഛേദനക്കാർ, ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തുയേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ. അപ്പൊ എന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞു, ട്രൂ വർഷിപ്പ് എന്ന് പറയുന്നത് ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുന്നതാണ്. അതിന് ആദ്യത്തെ കാര്യം നടക്കേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയാമോ, നമുക്കൊരു ഹൃദയപരിച്ഛേദന ഉണ്ടാവണം. യേശു ക്രിസ്തുവിന്റെ രക്തം നമ്മുടെ പാപങ്ങളെ മോചിക്കണം. രണ്ടാമത്, നാം ആ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ചുകൊണ്ടേയിരിക്കണം. അതായത് വെളിച്ചത്തിൽ നടക്കണം, ഇരുട്ടിൽ നടക്കരുത്, വെളിച്ചത്തിൽ നടക്കണം. വെളിച്ചത്തിൽ നടക്കുമ്പോൾ ദൈവത്തിന്റെ വെളിച്ചം നമ്മുടെ പാപങ്ങളെ എക്സ്പോസ് ചെയ്യും, പാപങ്ങളെ കാണിച്ചു തരും, ദൈവവചനം നമ്മുടെ പാപങ്ങളെ കാണിച്ചു തരും. അപ്പോൾ നാം ദൈവവുമായിട്ടുള്ള പാപം സെറ്റിൽ ചെയ്യണം, കഴുകൽ പ്രാപിക്കണം. അങ്ങനെ വരുമ്പോൾ നമുക്ക് ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയുണ്ട്, നമുക്ക് സത്യത്തിൽ ആരാധിക്കാനായിട്ട് കഴിയും. രണ്ടാമത്, ആത്മാവിൽ ആരാധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജഡത്തെ അനുസരിച്ച് നടക്കുന്ന വ്യക്തിക്ക് ആത്മാവിൽ ആരാധിക്കാൻ കഴിയത്തില്ല. അതിന് പകരം എന്ത് ചെയ്യണം, നമ്മൾ ആത്മാവിൽ നടക്കുന്ന ആത്മാവിലുള്ള ആരാധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് തന്നെ ശരിക്കും ഒരു വർഷിപ്പറായിട്ടാണ്. ദൈവവും ആദവുമായിട്ടൊരു ആത്മാവിലുള്ളൊരു കൂട്ടായ്മ ഉണ്ടായിരുന്നു സൃഷ്ടിച്ചപ്പോൾ. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ദൈവത്തിന്റെ ആദാമിന്റെ ആദ്യത്തെ ദിവസം എന്ന് പറഞ്ഞത് ദൈവത്തോടുള്ള സ്വസ്ഥതയായിരുന്നു, ദൈവമായിട്ടുള്ള ആത്മാവിലുള്ളൊരു ബന്ധമായിരുന്നു ഉണ്ടായിരുന്നു. അതിന്റെ ഇടയിലേക്കാണ് പാപം കടന്നു വന്നത്. ആ പാപം കടന്നു വന്നതോടുകൂടി ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധം മുറിഞ്ഞു. കർത്താവ് പറയാണ്, ദ ഹവർ ഈസ് ഗോയിങ് ടു കം, ഒരു നാഴിക വരാനായിട്ട് പോകുന്നു. യേശു ക്രിസ്തു വേറൊരു കാര്യം പറഞ്ഞു, എന്താണെന്നറിയാമോ, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ മരണത്തിൽ കൂടി ദൈവം എന്ത് ചെയ്യുന്നറിയാമോ, മനുഷ്യനുമായിട്ടുള്ള ആത്മാവുള്ള ബന്ധത്തിലേക്ക് വന്നു. അത് കഴിഞ്ഞിട്ട് കർത്താവ് പറഞ്ഞിരിക്കുകയാണ്, യോഹന്നാന്റെ സുവിശേഷം നമുക്ക് പലപ്പോഴും വായിച്ചിട്ടുള്ളതാണ്, 15-ാം അധ്യായത്തിന്റെ 2-3 വാക്യങ്ങൾ നമുക്ക് കണക്ക് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 15-ാം അധ്യായത്തിന്റെ 4-ാം 5-ാം വാക്യങ്ങൾ. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, കൊമ്പിന് മുന്തിരിവള്ളിയിൽ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വർഷിപ്പിംഗ് ഇൻ സ്പിരിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൊമ്പ് മുന്തിരിവള്ളിയിൽ വസിക്കുന്നത് പോലെ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ വസിക്കുക എന്നുള്ളതാണ്. ആ ബന്ധത്തിൽ നിന്ന് എപ്പോഴാണ് നമ്മൾ പുറത്തോട്ട് പോകുന്നതെന്ന് അറിയാമോ, നമ്മളെ ജഡത്തെ അനുസരിച്ച് ജീവിക്കുമ്പോൾ നമ്മൾ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് പുറത്തു വരികയാണ്. കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ കണ്ടിന്യൂസ് ആയി ഒരു വ്യക്തി ജീവിക്കുന്നതിനെയാണ് പുതിയ നിയമത്തിൽ ആത്മാവിലുള്ള ആരാധന എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് പഴയ നിയമ വിശുദ്ധന്മാർക്ക് സാധ്യമായിരുന്നില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഒരു നാഴിക വരാനായിട്ട് പോകുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്ന ഒരു നാഴിക വരാനായിട്ട് പോകുന്നു. ആ ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുമ്പോൾ ദൈവമായിട്ടുള്ള സെപ്പറേഷൻ, നമ്മൾ ആയിരുന്ന സെപ്പറേഷൻ യേശു ക്രിസ്തു ഏറ്റെടുക്കുമ്പോൾ, യേശു ക്രിസ്തുവിന്റെ മരണത്തിൽ കൂടി ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പ്രവേശനവും കർത്താവുമായിട്ടുള്ള ആത്മാവിലുള്ള ബന്ധത്തിലേക്കും വരുന്നു. അങ്ങനെ ഒരു കൊമ്പ് മുന്തിരിവേളയുമായിട്ട് ബന്ധപ്പെടുന്നു, ബന്ധപ്പെട്ട് കഴിയുമ്പോഴേക്കും ആത്മാവിലുള്ള ബന്ധവും വരുന്നു. അതുകൊണ്ടാണ് കൊരിന്ത്യ ലേഖനം വായിക്കുമ്പോൾ, 1 കൊരിന്ത്യർ ആണെന്ന് തോന്നുന്നു, 1 കൊരിന്ത്യർ അതിന്റെ 6-ാം അധ്യായം, 6-ാം അധ്യായത്തിന്റെ 16-17 ഉള്ള വാക്യങ്ങൾ വായിക്കാം. അവിടെ പറഞ്ഞിരിക്കുകയാണ് വിവാഹ ജീവിതത്തിന് വെളിയിലുള്ള പാപത്തിനെ പറ്റിയാണ് ആ കോണ്ടക്സ്റ്റ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ പറഞ്ഞു, മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ദേ ബിക്കം വൺ ഫ്ലഷ് എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ വളരെ ക്ലോസ് ആയിട്ടുള്ള റിലേഷനാണ് ഭാര്യയും ഭർത്താവും തമ്മിലുള്ളത്. അത് ശാരീരിക ബന്ധത്തിനെ കൂടി ഇൻക്ലൂഡ് ചെയ്തായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. അതേ വേശ്യമായിട്ടൊരു വ്യക്തി പറ്റിച്ചേരുമ്പോൾ ദൈവത്തിന്റെ ആ കവനന്റ് ബ്രേക്ക് ആവുകയാണ്. അവരുമായിട്ട് പറ്റിച്ചുമ്പോൾ അവരുമായിട്ട് അവളുമായിട്ട് ഏകദേഹമായി തീരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടുത്തെ വാക്കിലും 17-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ്, കർത്താവിനോട് പറ്റിച്ചേരുന്നവനോ അവരുമായിട്ട് ഏകാത്മാവാകുന്നു, ബിക്കമിങ് വൺ ഇൻ ദ സ്പിരിറ്റ്. ദൈവവുമായിട്ട് യേശുക്രിസ്തുവുമായിട്ട് ഒരു വ്യക്തിക്ക് പറ്റിച്ചേർന്ന് കർത്താവുമായിട്ട് ഏകാത്മാവായി ജീവിക്കുന്ന ജീവിതത്തിനെയാണ് പുതിയ നിയമത്തിലെ ആത്മാവുള്ള ആരാധന എന്ന് പറഞ്ഞിരിക്കുന്നത്. ജഡത്തെ അനുസരിച്ച് ജീവിച്ച് ജഡത്തിന്റെ ഇഷ്ടങ്ങൾ ചെയ്തിട്ട് പെട്ടെന്ന് കുറച്ച് സമയത്തേക്ക് ആത്മാവിലുള്ള ആരാധന എന്നൊരു പരിപാടി നടക്കത്തില്ല. ബൈബിളിൽ പറയുന്നില്ല, പുതിയ നിയമത്തിൽ. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, നമ്മളുടെ മനസ്സിൽ ഇതിനൊക്കെ റോങ് പിക്ചേഴ്സ് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് ബ്രേക്ക് ആവാതെ ദൈവവചനം പറയുന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലാവത്തില്ല. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. എന്റെ വാക്കുകൾ നിർത്തുന്നതിന് മുമ്പ് ഞാൻ പറയട്ടെ, ദൈവമായിട്ടുള്ള ആത്മാവുള്ള ആരാധനയ്ക്ക് വേണ്ടിയിട്ടാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. പഴയ നിയമത്തിലുള്ളവർക്ക് കഴിഞ്ഞിരുന്നില്ല. എബ്രായ ലേഖനം നമ്മൾ വായിച്ചു, കഴിഞ്ഞ ആഴ്ചയിൽ വായിച്ചു, പഴയ നിയമ ആരാധകനെ കഴിയാതിരുന്നത്, പഴയ നിയമത്തിൽ എന്തൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. എബ്രായ ലേഖനം 8-ാമത്തെ അധ്യായത്തിൽ എടുത്തു വായിക്കണമെന്നില്ല. അവിടെ പറഞ്ഞിരിക്കുകയാണ്, ആദ്യ നിയമത്തിനും ആരാധനയ്ക്കുള്ള ചട്ടങ്ങളും ലൗകികമായിട്ടുള്ള വിശുദ്ധ മന്ദിരവും ഉണ്ടായിരുന്നു. പഴയ നിയമത്തിൽ ആരാധകന് ഒരു വിശുദ്ധ മന്ദിരം, ഒരു പർട്ടിക്കുലർ പ്ലേസ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് യേശുക്രിസ്തു ശമര്യക്കാരി ചേർത്ത് പറഞ്ഞത്, ആ മലയിലുമല്ല, ഈ മലയിലുമല്ല, യെരുശലേമിലുമല്ല, എന്നാൽ ദൈവത്തെ സത്യ നമസ്കാരികൾ ദൈവത്തെ ആത്മാവിനും സത്യത്തിനും ആരാധിക്കും. പക്ഷെ പഴയ നിയമത്തിൽ ഒരു വിശുദ്ധ മന്ദിരം ഉണ്ടായിരുന്നു, അവിടെ അതിവിശുദ്ധ സ്ഥലമുണ്ടായിരുന്നു, വിശുദ്ധ സ്ഥലമുണ്ടായിരുന്നു, പ്രാകാരമുണ്ടായിരുന്നു. എല്ലാ പാട്ടും എല്ലാ സ്തുതിയും എല്ലാ ഇൻസ്ട്രുമെന്റ്സും എവിടം വരെ ആയിരുന്നു എന്നറിയാമോ? അതിവിശുദ്ധ സ്ഥലത്തിന് പുറത്തായിരുന്നു. എല്ലാ നോയ്സുകളും എവിടെയായിരുന്നു അറിയാമോ? അതിവിശുദ്ധ സ്ഥലത്തിന് പുറത്തായിരുന്നു. എന്നാൽ തിരശീലയ്ക്കകത്ത് എന്തായിരുന്നു ഉണ്ടായിരുന്നു അറിയാമോ? എന്തുണ്ടായിരുന്നു തിരശീലയ്ക്കകത്ത്? ഈ പറഞ്ഞ കാര്യങ്ങളൊന്നുമില്ല, എന്ത് മാത്രം ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ പഴയ നിയമം എടുത്തുപോയി വായിച്ചു നോക്കണം, പുറപ്പാട് പുസ്തകമൊക്കെ. അവിടെ പറയാണ്, തിരശീല താക്ക് ആകെയുള്ളത് ഒരു കാര്യം മാത്രമേ ഉള്ളൂ. എന്താണ്? കൃപാസനം, ദൈവത്തിന്റെ സാന്നിധ്യം മാത്രം. ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്ക് ഒരു വ്യക്തി ഏകാത്മാവായി വരുമ്പോൾ ആ വ്യക്തി ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുകയാണ്. ആ വ്യക്തിക്ക് കണ്ടിന്യൂസ് ആയി ആ വ്യക്തി ആരാധകനാണ്. അങ്ങനെയുള്ള അവിടെ നോയിസ് അല്ല വിഷയം, അവിടെ ശബ്ദമല്ല വിഷയം. ശബ്ദം ഉണ്ടാവാമില്ലായിരിക്കാം, പക്ഷേ ആത്മാവുള്ള ആരാധന എന്ന് പറഞ്ഞാൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ വരുന്നതാണ്, ജഡത്തിന്റെ ഡിപ്പെൻഡൻസ് വിട്ടിട്ട്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്, ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുന്നത് ഞങ്ങൾ തന്നെ. ഡിപ്പെൻഡിങ് ഓൺ ഗോഡ്, ദൈവത്തിൽ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ജീവിതമാണ് പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ആത്മാവിലെ ആരാധന. ദൈവത്തിൽ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള കണ്ടിന്യൂസ് കൊമ്പ് മുദ്രയിൽ വസിക്കുന്നത് പോലെയുള്ള വാസമാണ് പുതിയ നിയമത്തിലെ ആരാധന. ദൈവത്തിന്റെ സന്നിധിയിൽ സത്യസന്ധമായിട്ട് വരുന്നതാണ് സത്യത്തിലുള്ള ആരാധന. അതിന്റെ ഒരു എക്സ്റ്റൻഷൻ നമ്മൾ ദൈവസഭയിലേക്ക് വരുമ്പോൾ നമ്മൾ പ്രകടിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇത് കണ്ടിന്യൂസ് ആണ്, കണ്ടിന്യൂസ് ആണ്. അത് പെട്ടെന്ന് ഷിഫ്റ്റ് മാറുന്നതല്ല, പെട്ടെന്ന് ഗിയർ മാറുന്നതല്ല. ഇനി നമ്മൾ ഇതേ ഇങ്ങനെയുള്ള വ്യക്തികൾ തന്നെ ദൈവസഭയായിട്ട് കൂടി വരുമ്പോൾ അവിടെ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുന്നു. അതും ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത് നമ്മളുടെ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കണം എന്നാണ് പറഞ്ഞത്. സത്യത്തിലുള്ളതും ആത്മാവുള്ള ആരാധന എന്ന് പറയുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൂടി വരുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. പലപ്പോഴും എടുത്തിട്ടുള്ള, നിങ്ങൾക്ക് വീട്ടിൽ പോയിട്ട് വായിച്ചു നോക്കിയാൽ മതി, വളരെ ക്ലിയർ ആയിട്ട് എങ്ങനെയാണ് എന്നുള്ളത് പറയുന്നത്. ഒന്ന് കൊരിന്ത്യർ 14-ാമത്തെ അധ്യായത്തിന്റെ 20-ാമത്തെ 26-ാമത്തെ വാക്യം, അത് ഇംഗ്ലീഷിൽ എന്റെ ബൈബിളിൽ എന്താണെന്ന് അറിയാൻ പറ്റുന്നത്, ഓർഡർ ഓഫ് പബ്ലിക് വർഷിപ്പ്. സഭ കൂടി വരുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതിന്റെയും ഓർഡർ ഉണ്ട്. അവിടെ പറഞ്ഞിരിക്കുകയാണ്, 26 പോലുള്ള വാക്യങ്ങൾ വെച്ചു, നിങ്ങൾ കൂടി വരുമ്പോൾ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇറ്റ്സ് എ കൂടി വരവിനെ പറ്റിയാണ്, ദൈവസഭയുടെ കൂടി വരവിനെ പറ്റി. വെച്ചു കൂടി വരുമ്പോൾ ഓരോരുത്തരും സങ്കീർത്തനമുണ്ട്. സങ്കീർത്തനം എന്ന് പറഞ്ഞാൽ സങ്കീർത്തനമായല്ല അവിടെ പറയുന്നത്, സങ്കീർത്തനം എന്നുള്ളതിന്റെ അർത്ഥം സാം സോങ്സ് എന്നുള്ള അർത്ഥത്തിലാണ് ഓരോരുത്തരും. അതുകൊണ്ടാണ് എഫ് എസ് ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് ആത്മാവിൽ കർത്താവിന് പാടിയും, സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും കർത്താവിൽ പാടിയും ആത്മാവിൽ നിറഞ്ഞും കർത്താവിന് സ്തോത്രം. ഇങ്ങനെയുള്ള ആത്മാവിൽ ആരാധിക്കുന്നവർ, സത്യത്തിൽ ആരാധിക്കുന്നവർ കൂടി വരും. കൂടി വരുമ്പോൾ അവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? അവരിൽ സങ്കീർത്തനമുണ്ട്, അവിടെ പറഞ്ഞിരിക്കുകയാണ് ഉപദേശമുണ്ട്, ടീച്ചിങ് ഉണ്ട്, വെളിപാടുണ്ട്, അന്യഭാഷയുണ്ട്, വ്യാഖ്യാനമുണ്ട്. ഇത് അവർക്ക് ആത്മീയോർദ്ധനിക്കുമുണ്ട്. താഴ്ത്തു വെച്ചു ഏഴാമത്തെ 27-ാമത്തെ വാക്യം 28-ാമത്തെ വാക്യം 27 താഴ്ത്തു വെച്ചു. താഴ്ത്തു വെച്ചു 23 വരെയുള്ള വാക്യങ്ങൾ, 33 വരെയുള്ള വാക്യം 33 താഴ്ത്തു വെച്ചു. വ്യാഖ്യാനമില്ല ഞാൻ അന്യഭാഷക്കാരൻ സഭയിൽ മിണ്ടാതെ ദൈവ തന്നോടും ദൈവത്തോടും സംസാരിക്കട്ടെ. പ്രവാചകന്മാർ 2-3 പേർ സംസാരിക്കുകയും മറ്റുള്ളവർ ഉപേദിക്കുകയും ചെയ്യട്ടെ. ഇരിക്കുന്നവനായ ഒരുവന് വെളിപാടുണ്ടായാലോ, ഒന്നാമൻ മിണ്ടാതിരിക്കട്ടെ. എല്ലാവർക്കും പഠിക്കാനും എല്ലാവർക്കും പ്രബോധനം ലഭിക്കാനുമായി നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോരുത്തരായി പ്രവാചിക്കാമല്ലോ. പ്രവാചകന്മാരുടെ ആത്മാക്കൾ പ്രവാചകന്മാർ കീഴടങ്ങിയിരിക്കുന്നു. 33-ാമത്തെ വാക്യം പറയാണ്, ദൈവം കലക്കത്തിന്റെ ദൈവമല്ല സമാധാനത്തിന്റെ ദൈവമത്രേ. ഗോഡ് ഈസ് നോട്ട് എ ഗോഡ് ഓഫ് കൺഫ്യൂഷൻ. എന്നിട്ട് അതിന്റെ അവസാനത്തെ വാക്യത്തിൽ 39-ാമത്തെ വാക്യത്തിൽ പറയാണ്, സകലവും ഉചിതവും ക്രമമായി നടക്കട്ടെ. ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സത്യത്തിൽ ദൈവത്തെ ആരാധിക്കുന്നവർ, ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുന്നവർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഞാൻ പറഞ്ഞു ഓൾറെഡി. കർത്താവുമായി സത്യസന്ധമായി പാപങ്ങളെ ഏറ്റുപറഞ്ഞ് വെളിച്ചത്തിൽ നടക്കുന്നവർ, കർത്താവിന്റെ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവർ കൂടി വരുമ്പോൾ there is an order. ആ ഓർഡറാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ആ ഓർഡറിലാണ് കൂടി വരുമ്പോഴുള്ള വർഷം. നമ്മൾ ചിലപ്പോൾ ചിന്തിച്ചേക്കാം ഈ ഓർഡറൊക്കെ നമുക്ക് വേണമെങ്കിൽ മാറ്റാം. പരിശുദ്ധാത്മാവ് ഇപ്പോൾ ഈ ഓർഡർ വേണമെങ്കിൽ മാറ്റും. ഇല്ല, ഞാൻ വിശ്വസിക്കുന്നു ദൈവോധനം അങ്ങനെ തന്നെയാണ്. ഞാൻ രക്ഷിക്കപ്പെട്ട സമയം മുതൽ ഇന്ന് വരെ ഡിസൈഡ് ചെയ്തിട്ടുള്ള കാര്യമുണ്ട്, ദൈവോവനത്തിൽ എങ്ങനെ എഴുതിയിരിക്കുന്നു അത് അതേപോലെ വിശ്വസിക്കുക. ഞാൻ വിശ്വസിക്കുന്നു അന്നേരം കൂടി വരുമ്പോഴുള്ള ഓർഡറാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ദൈവസഭ കൂടി വരുമ്പോൾ ഇങ്ങനൊരു ഓർഡറുണ്ട്. ദൈവം കൺഫ്യൂഷന്റെ ദൈവമല്ല, ദൈവം സമാധാനത്തിന്റെ ദൈവമാണ്. ഞാൻ വാക്കുകൾ നിർത്തട്ടെ. ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവം കർത്താവ് പറഞ്ഞിരിക്കുകയാണ്, സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന വർഷിപ്പ് ചെയ്യുന്ന ഒരു നാഴികയുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യമോൾ യേശു അവളോട് പറഞ്ഞത്, സ്ത്രീയെ എന്റെ വാക്ക് വിശ്വസിക്കുക, നിങ്ങൾ പിതാവിനെ നമസ്കരിക്കുന്ന ഈ മലയിലുമല്ല യെരുശലേമിലുമല്ല എന്നുള്ള നാഴിക വരുന്നു. സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവർ ആയിരിക്കണം എന്ന് പിതാവ് ഇച്ഛിക്കുന്നു. ദൈവം ആത്മാവാകുന്നു, ദൈവത്തെ നമസ്കരിക്കുന്നവർ അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും അവനെ നമസ്കരിക്കണം. സത്യനമസ്കാരികളാവാൻ സത്യത്തിലും ആത്മാവിലും കർത്താവിനെ ആരാധിക്കുക.